സക്രിയ പ്രവചനമാണല്ലോ ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രമമായി പഠിക്കുവാൻ താങ്കൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കട്ടെ. ഓരോ ദിവസവും പഠിക്കുന്ന ഭാഗം വീണ്ടും ഒന്നോ രണ്ടോ പ്രാവശ്യങ്ങൾ കൂടി വായിക്കുന്നത് നല്ലതാണ്. സക്രിയ പ്രവാചകൻ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ജനങ്ങളോടാണ് ദൈവത്തിന്റെ ദൂത് അറിയിച്ചത്. ആദ്യം പ്രവാചകൻ 10 ദർശനങ്ങളിലൂടെ ദൂത് ജനത്തെ അറിയിച്ചു. പ്രവാചകൻ മനം മടുത്ത് നിരാശയിൽ കഴിഞ്ഞുകൂടിയ ജനത്തെ പ്രോത്സാഹിപ്പിച്ചു. അതിനുശേഷം 7 അധ്യായത്തിൽ ഒരു പ്രത്യേക പ്രശ്നമാകുന്നു കൈകാര്യം ചെയ്യുന്നത്. ഒരു ആചാരക്രമം ശരിയോ തെറ്റോ എന്നുള്ള ചോദ്യത്തിന് ദൈവം പ്രവാചകനിലൂടെ സംസാരിക്കുന്നു. ദൈവം എത്ര വ്യക്തമായിട്ടാണ് തന്റെ ജനത്തോട് സംസാരിക്കുന്നത്! പലപ്പോഴും ദൈവശബ്ദം കേട്ടിട്ടും അവയെ അനുസരിക്കാത്തതാണ് നമ്മുടെ പരാജയം. ദൈവശബ്ദം അനുസരിക്കുവാൻ ഇന്ന് നമുക്കൊരുങ്ങാം. നമുക്ക് ഇന്നത്തെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. സക്രിയ പ്രവാചകന്റെ സമയത്ത് ബേഥേലിൽ നിന്നും വന്ന പ്രതിനിധികൾ പുരോഹിതന്മാരോട് ചോദിച്ച ചോദ്യം, ഞങ്ങൾ എല്ലാ ആചാരങ്ങളിലൂടെയും കർമാനുഷ്ഠാദികളിലൂടെയും തക്സായിലൂടെയും മുടക്കം കൂടാതെ പോകുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നില്ല? ഈ ചോദ്യത്തിനുള്ള 2 മറുപടികൾ നാം ഇതിനോടകം കണ്ടുകഴിഞ്ഞു. ഈ ചോദ്യത്തിനുള്ള 3 മറുപടിയാകുന്നു 8 അധ്യായത്തിൽ നാം പഠിക്കുവാൻ പോകുന്നത്. സക്രിയ പ്രവചനം 8 അധ്യായം. അവന്റെ 1 ഉത്തരം, ഹൃദയം ശരിയാകുന്നു എങ്കിൽ കർമ്മവും ആചാരക്രമങ്ങളും ശരിയാകും. അവന്റെ 2 ഉത്തരം, ഹൃദയം തെറ്റാകുന്നു എങ്കിൽ കർമ്മവും നാം ചെയ്യുന്ന ആചാരക്രമങ്ങളും തെറ്റായിരിക്കും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ കർമ്മത്തിന് അഥവാ ആചാരക്രമത്തിന് അതിൻ്റെതായ ഒരു പ്രാധാന്യവും ഇല്ല. ഹൃദയമാകുന്നു പ്രധാനപ്പെട്ടത്. മാനുഷികമായി തന്നെ അത് അപ്രകാരം സത്യമാകുന്നു എന്ന് താങ്കൾ സമ്മതിക്കും. അതിനെ ന്യായീകരിക്കുവാനായി നാം ശ്രമിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലിരുന്ന് പറയും, എടാ, നീ ന്യായീകരിക്കുന്നത് തെറ്റാകുന്നു എന്ന് നിന്റെ ഉള്ളിൽ ഞാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ സമൂഹത്തിൽ നിലനിന്നു പോകുവാൻ, കൂട്ടുകാരുടെ മധ്യത്തിൽ നിലനിന്നു പോകുവാൻ നാം ചെയ്യുന്ന തെറ്റായ ക്രമങ്ങളെ ന്യായീകരിക്കാറുണ്ട്. 7 അധ്യായത്തിൽ നാം പഠിച്ചു കഴിഞ്ഞ മറുപടികൾ ഒരുവിധം നിഷേധാർത്ഥകമായ വിധത്തിൽ തോന്നിയില്ലേ? എന്നാൽ 8 അധ്യായത്തിൽ അതിന് നേരെ വിപരീതമായിട്ടാണ് കാണുന്നത്. അത് യെരുശലേമിനെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ഒരു ആചാരത്തിലും മാറ്റിമറിക്കാവുന്നതല്ല എന്നാണ്. താങ്കൾ ഒരു കർമ്മത്തിലൂടെ അഥവാ ആചാരക്രമത്തിലൂടെ പോയാലും പോയില്ലെങ്കിലും താങ്കൾക്ക് ദൈവത്തിന്റെ ഉദ്ദേശത്തെ, ദൈവപദ്ധതിയെ മാറ്റിമറിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിന് വളരെയേറെ നന്ദി പറയേണ്ട, സ്തോത്രം ചെയ്യേണ്ട ഒരു ചിന്തയാണതില്ലേ? ഇത് കേട്ടിട്ട് സന്തോഷം തോന്നുന്നില്ലേ? ദൈവം തന്റെ പ്ലാനും പദ്ധതിയും നടപ്പാക്കും. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വളരെ പ്രധാനപ്പെട്ട 5 വാക്കുകൾ ഈ 8 അധ്യായത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ അധ്യായത്തിന്റെ അർത്ഥം ഈ 5 വാക്കുകളിൽ നിന്നും വ്യക്തമാക്കാവുന്നതാണ്. 1 പ്രയോഗം, സൈന്യങ്ങളുടെ യഹോവ എന്നുള്ളതാണ്. ഈ പ്രയോഗം 18 പ്രാവശ്യം ഈ അധ്യായത്തിൽ കാണാവുന്നതാണ്. സത്യത്തിൽ അവൻ, അതെ, സൈന്യങ്ങളുടെ യഹോവ ഈ അധ്യായത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതത്രേ. സൈന്യങ്ങളുടെ യഹോവ, അവന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അവൻ ചെയ്യുന്നതിനെക്കുറിച്ച് വളരെ അധികം വ്യക്തമാക്കിയിട്ടുണ്ട്. 2 യെരുശലേം എന്ന പേര് 6 പ്രാവശ്യവും സിയോൻ എന്ന പേര് 2 പ്രാവശ്യവും കാണുന്നുണ്ട്. യെരുശലേം ഇസ്രായേലിൽ ഭൂമിശാസ്ത്രപരമായുള്ള ഒരു പട്ടണമാകുന്നു. ഇന്ന് മധ്യപൂർവ പ്രദേശത്താണല്ലോ ഈ പട്ടണം. അതൊരിക്കലും ആ സ്ഥലത്തു നിന്നും മാറ്റപ്പെട്ടിട്ടില്ല. ആദ്യത്തെ സ്ഥലത്ത് തന്നെയാണ് ഇന്നും ആ പട്ടണം. യെരുശലേം എന്ന് ദൈവം പറയുമ്പോൾ അവിടുന്ന് അർത്ഥമാക്കുന്നത് ഇസ്രായേലിലെ യെരുശലേം തന്നെ അത്രേ. അല്ലാതെ ചിലർ ചിന്തിക്കുന്നത് പോലെ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ഏതെങ്കിലും പട്ടണമല്ല ദൈവം ഇവിടെ ഉദ്ദേശിക്കുന്നത്. 3 വാക്ക് തീഷ്ണത എന്ന പദമാകുന്നു. 3 പ്രാവശ്യം ഇത് ഉപയോഗിക്കുന്നുണ്ട്. 4 പദം ശേഷിപ്പ് എന്നതത്രേ. 2 പ്രാവശ്യം ഇത് നാം കാണുന്നുണ്ട്. ഒരു കാര്യം ഓർക്കേണ്ടതെന്നാൽ 12 ഗോത്രങ്ങളിൽ നിന്നുമുള്ള ഒരു ശേഷിപ്പാകുന്നു ആ ദേശത്തേക്ക് മടങ്ങി വന്നത്. അല്ലാതെ ചിലർ കരുതുന്നത് പോലെ തെക്കേ രണ്ട് ഗോത്രങ്ങളിൽ നിന്നുള്ള ശേഷി പല മടങ്ങി വന്നത്. അവർ വളരെ കുറച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം 60,000 പേർ ദേശത്തേക്ക് മടങ്ങി വന്നു. ഒടുവിലായി യഹോവയുടെ അരുളപ്പാട് എന്ന പ്രയോഗം 10 പ്രാവശ്യം നാം കാണും. ഈ പ്രയോഗം ദൈവം ആവർത്തിച്ചാവർത്തിച്ച് ഉപയോഗിക്കുമ്പോൾ എന്താകുന്നു അർത്ഥമാക്കുന്നതെന്നറിയാമോ? അതിൻ്റെ അർത്ഥം യഹോവയുടെ അരുളപ്പാട് തന്നെ ആകുന്നു എന്നാണ്. ഈ പറയുന്ന എൻ്റെ അരുളപ്പാടല്ല, ഒരു മനുഷ്യൻ്റെ അരുളപ്പാടുമല്ല, പിന്നെയോ ദൈവം മാത്രമാകുന്നു ഇത് പറയുന്നത്. പ്രശസ്തനാകുവാൻ വേണ്ടി ഞാൻ ഇന്ന് പഠിപ്പിക്കുകയോ പ്രസംഗിക്കുകയോ എഴുതുകയോ ഒന്നും ചെയ്യില്ല. എനിക്ക് വേണമെങ്കിൽ എൻ്റെ തന്ത്രങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാവുന്നതാണ്. അടവുകൾ മാറ്റി കാര്യം കാണുന്ന ആ മനോഭാവം ദൈവവചനം പഠിപ്പിക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ദൈവവചനത്തിൽ ഒന്നും കലർത്തുവാൻ എന്നെ അനുവദിക്കരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത് ഉള്ളതുപോലെ ഏതർത്ഥത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതെഴുതിയോ അതേ അർത്ഥത്തിൽ പറഞ്ഞു തരുവാൻ, പഠിപ്പിക്കുവാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കുത്തുകൊള്ളുന്നതായി തോന്നിയാൽ വ്യക്തിപരമായി ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, ദൈവം നിങ്ങളെ കുത്തുന്നതാണ് എന്ന് മനസ്സിലാക്കി പ്രതികരിച്ചു കൊള്ളണം. നിങ്ങളെ ആരെയെങ്കിലും വ്യക്തിപരമായി അറിഞ്ഞുകൊണ്ടല്ലോ ഞാൻ സംസാരിക്കുന്നതും. പലരും കത്തുകളിലൂടെയും നേരിട്ടും എന്നോട് പറയാറുണ്ട്, ആ പ്രത്യേക ദിവസത്തെ പഠനം എന്നോട് സംസാരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു എന്ന്. അതാണ് ശരിയായിട്ടുള്ള പ്രതികരണം. ചിലർ ദൈവശബ്ദത്തിന് നേരെ ചെവി അടച്ച് ഹൃദയം കഠിനമാക്കും. അത് വളരെ ദോഷം ചെയ്യും. വ്യക്തിപരമായി ഞാൻ ദൈവവചനത്തിന് പറയുവാനുള്ളത് വായിക്കുക മാത്രമാകുന്നു ചെയ്യുന്നത്. സക്രിയ പ്രവചനം പോലുള്ള പുസ്തകങ്ങൾ ഇന്നാളുകളിൽ അധികം പഠിപ്പിക്കാത്തതിന്റെ കാരണം ജനങ്ങൾക്ക് കുത്തുകൊള്ളുവാൻ മനസ്സില്ല എന്നതുകൊണ്ടാണ്. കുത്തുകൊള്ളുന്ന കാര്യങ്ങൾ പറയുവാൻ പലർക്കും ഇന്ന് ഭയമാണ്. എന്നിരുന്നാലും ദൈവവചനം കേൾക്കുവാൻ ആയിരങ്ങൾ താല്പര്യത്തോടെ കാത്തിരിക്കുന്നതിൽ എനിക്ക് ആശ്ചര്യവും ആനന്ദവും ഉണ്ട്. സത്യത്തിൽ ഇന്ന് നാം ജീവിക്കുന്ന ഈ സമയം അനുഗ്രഹീത നാളുകളാണ്. ദൈവവചനം പഠിക്കുവാൻ നമുക്ക് എന്തെല്ലാം മാധ്യമങ്ങളാകുന്നുള്ളത്. പണ്ടൊക്കെ ദൈവവചനം നമ്മുടെ ഭാഷയിൽ തർജ്ജമ ചെയ്തിട്ട് പോലുമില്ലായിരുന്നു. ഇന്ന് നമുക്ക് എല്ലാ വിധത്തിലുള്ള അവസരങ്ങളുമുണ്ട്. അവിശ്വസ്തരാകാതെ നമുക്ക് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താം. നാം അനുഗ്രഹിക്കപ്പെടുമ്പോൾ തന്നെ ഇത് ഒരു പ്രാവശ്യം പോലും കേട്ടിട്ടില്ലാത്തവരെയും കേൾക്കുവാൻ വേണ്ടത്ര താല്പര്യമില്ലാത്തവരെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കുകയും കൂടി ചെയ്യാം. സക്രിയ പ്രവചന 7-ാം അധ്യായത്തേക്കാൾ ഉപരി ഈ 8-ാം അധ്യായമാകുന്നു 10 കൽപ്പനകൾ ജനങ്ങളുടെ മേൽ പ്രായോഗികമാക്കുന്നത് എന്നാണ് ചില വ്യാഖ്യാതാക്കൾ വിശ്വസിക്കുന്നത്. അത് അത്ര ശരിയാകുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് തോന്നുന്നത് 7-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്താണ് 10 കൽപ്പനകൾ ജനങ്ങളുടെ മേൽ കൂടുതൽ ചെലുത്തിയിരിക്കുന്നത്. അവിടെ ദൈവം അവരെ തന്റെ തുലാസിൽ വെച്ച് തൂക്കി നോക്കി കുറവുള്ളവരായി കണ്ടു. ദൈവം ആഗ്രഹിച്ച അളവിൽ അവരെ ദൈവം കണ്ടില്ല. എന്നിട്ട് 8-ാം അധ്യായത്തിൽ പ്രത്യേകിച്ചും ആദ്യത്തെ 8 വാക്യങ്ങളിൽ നാം കാണുന്നത് തന്റെ ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആത്യന്തികമായ ഉദ്ദേശം മാറ്റമില്ലാത്തതായിരിക്കുന്നു എന്നാണ്. അതായത് ഇസ്രായേൽ രാഷ്ട്രത്തെ ആ ദേശത്തെയും യെരുശലേമിനെയും സംബന്ധിച്ചുള്ളവ തന്നെ അത് ദൈവത്തിന്റെ ഉദ്ദേശം മാറ്റമില്ലാത്തതായിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഒരു പ്രവചനവും ദൈവം ഇപ്പോൾ നിവർത്തീകരിക്കുന്നില്ല എന്നവൻ സഭയുമായിട്ടാണ് ഇടപെടുന്നത്. പുതിയ നിയമസഭയുമായിട്ടാണ് ഇടപെടുന്നത്. വിശ്വാസികളുടെ ഒരു കൂട്ടത്തെ സഭയിൽ അവൻ വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയും ഇസ്രായേലും വളരെ വ്യത്യസ്തങ്ങളായ രണ്ട് അസ്തിത്വമാകുന്നു എന്ന് നാം എപ്പോഴും ഓർക്കണം. ഇത് തമ്മിൽ ചേർത്ത് സംസാരിക്കുകയും ഒന്നിനു വേണ്ടി പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നിനാക്കി പലപ്പോഴും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് അത്ര ശരിയല്ല. എപ്പോഴാകുന്നു ദൈവം തന്റെ സഭയെ വേർതിരിച്ച് തീരുന്നത്? എനിക്കറിയില്ല. ഒരു മനുഷ്യന്റെയും കലണ്ടറിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. അത് ദൈവത്തിന്റെ കലണ്ടറിൽ മാത്രമുള്ള കാര്യമാകുന്നു. മനുഷ്യർ ആരും അത് കാണുവാൻ ദൈവം അനുവദിക്കില്ല. തന്റെ സഭയെ ഈ ഭൂമിയിൽ നിന്നും ദൈവം എടുത്തുകൊള്ളുന്നത് എപ്പോഴാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നില്ല. അങ്ങനെ സഭ എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷം ദൈവം തന്റെ ജനമായ ഇസ്രായേലിലേക്ക് വീണ്ടും തിരിയും. 8-ാം അധ്യായത്തിലെ പ്രവചനങ്ങൾ പറയുന്നത് സക്രിയാവിന്റെ സമയത്ത് ആ ജനം ഇസ്രായേലിലേക്ക് മടങ്ങി വന്നത് വളരെ ചെറുതെങ്കിലും അവർ ഭാവിയിൽ ആ ജനം സ്വന്തം ദേശത്തേക്ക് വരുവാനുള്ളതിൻ്റെ ഒരു പ്രതിച്ഛായ, ഒരു ഹ്രസ്വരൂപം അത്രേ എന്നാകുന്നു. സകലപ്രവചന 8-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനത് വായിക്കട്ടെ, ശ്രദ്ധിച്ചാട്ടെ. സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായിരുന്നതെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, ഞാൻ മഹാതീഷ്ണതയോടെ സിയോനു വേണ്ടി എരിയുന്നു, ഞാൻ അതിനുവേണ്ടി മഹാക്രോധത്തോടെ എരിയുന്നു. താൻ തീഷ്ണതയുള്ളവനാകുന്നു എന്ന് ദൈവം പറയുമ്പോൾ അത് മനുഷ്യന്റെ തീഷ്ണത പോലെയല്ല. എന്നിരുന്നാലും അതുപോലെ ഒന്ന് ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. താൻ തീഷ്ണത എന്ന സ്ഥാനത്ത് ഒരുതരം അസൂയ എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. എൻ്റെ ഭർത്താവിന് എൻ്റെ കാര്യത്തിൽ ഒരു തീഷ്ണതയും അല്ലെങ്കിൽ അസൂയയും ഇല്ല എന്നൊരു സ്ത്രീ പറഞ്ഞാൽ വാസ്തവത്തിൽ നമുക്കവരോട് സഹതാപം മാത്രമേ തോന്നൂ, ഇല്ലേ? അങ്ങനെ ഒരു സ്ത്രീ പറയുന്നത് സത്യമാകുന്നുവെങ്കിൽ അവളുടെ ഭർത്താവ് അവളെ സ്നേഹിക്കുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ തീഷ്ണതയുള്ളവനാകുന്നു, ഒരുവിധം അസൂയ. അവൾ എൻ്റെ സ്വന്തമാകുന്നു, അതിനായിട്ടാകുന്നു ഞാൻ അവളെ വിവാഹം കഴിച്ചത്. എനിക്ക് അവളോടുള്ള സ്നേഹം അതാകുന്നു താനും. സ്നേഹിക്കുന്നൊരു ഭർത്താവ് തൻ്റെ ഭാര്യയെ മറ്റാരുമായും പങ്കുവയ്ക്കുവാൻ ചിന്തിക്കുക പോലുമില്ലല്ലോ, അതുറപ്പാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ദൈവം പറയുന്നത് താൻ അവരെക്കുറിച്ച് തീഷ്ണതയുള്ളവനാകുന്നു എന്നാണ്. തൻ്റെ സഭയെക്കുറിച്ചും ദൈവം പറയുന്നത് അതുതന്നെയാണ്. താങ്കൾക്ക് ലോകത്തിനു വേണ്ടിയും സാത്താനു വേണ്ടിയും ജഡത്തിനു വേണ്ടിയും അങ്ങനെ തോന്നിയതുപോലെ ജീവിക്കുകയും അതേസമയം ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ ഈശ്വരനെ സേവിക്കുകയും ചെയ്യാമെന്ന് താങ്കൾ കരുതിയാൽ ആകത്തെറ്റി. താങ്കൾക്കത് സാധ്യമല്ല സുഹൃത്തെ. താങ്കൾ ദൈവത്തിൻ്റെ പൈതലാകുന്നു എങ്കിൽ ഈ പറഞ്ഞതുപോലൊരു ജീവിതം താങ്കളെ ദൈവശിക്ഷയിൽ മാത്രമേ കൊണ്ടെത്തിക്കൂ. താങ്കൾ അങ്ങനെ ചെയ്യുന്ന പക്ഷം അതിൽ ജീവിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം താങ്കൾ ഒരു ദൈവപൈതലല്ല എന്നത്രേ. കാരണം തനിക്കുള്ളവരെക്കുറിച്ച് തീഷ്ണതയുള്ളവനാകുന്നു നമ്മുടെ ദൈവം. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെക്കുറിച്ച് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാകുന്നു, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല എന്ന്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന് 31-ാം വാക്യം. അതേപോലെ തന്നെ നമ്മോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്നാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. പാപം ഏറ്റുപറഞ്ഞേ മതിയാകൂ. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ പാപം ഇരിക്കെ ഒരിക്കലും ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുവാൻ താങ്കൾക്ക് സാധ്യമല്ല. 3-ാം വാക്യത്തിൽ നാം കാണുന്നു, യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, ഞാൻ സിയോനിലേക്ക് മടങ്ങി വന്നു, യെരുശലേമിന്റെ മധ്യ വസിക്കും, യെരുശലേമിന് സത്യനഗരമെന്നും സൈന്യങ്ങളുടെ യഹോവയുടെ പർവ്വതത്തിന് വിശുദ്ധ പർവ്വതമെന്നും പേർ പറയും. സക്രിയാവിന്റെ സമയത്ത് ഈ പ്രവചനം നിവൃത്തിയായില്ല എന്നത് വ്യക്തമാകുന്നു. പിന്നെയോ ഇത് ഭാവിയിലേക്ക് നോക്കുന്നു. ഇന്ന് വരെ ഈ പറഞ്ഞത് നിവൃത്തിയായിട്ടില്ല. താൻ സിയോനിലേക്ക് മടങ്ങി വരുമെന്ന് ദൈവം വ്യക്തമാക്കുന്നു. യെരുശലേമിന്റെ മധ്യ താൻ വസിക്കുവാൻ പോകുന്നു എന്ന് ദൈവം വ്യക്തമാക്കുന്നു. യെരുശലേമിന് സത്യനഗരം എന്ന് പേർ പറയും. ഇന്ന് അങ്ങനെ പറയുവാൻ സാധിക്കുമോ? താങ്കൾക്ക് ഊഹിക്കുവാൻ കഴിയുന്നതിലപ്പുറം മതങ്ങൾ ഇന്ന് ആ സ്ഥലത്തുണ്ട്. സകല ക്രിസ്തീയ സംഘടനകളും തങ്ങളുടേതായ എന്തെങ്കിലും അവിടെ പടുത്തുയർത്തിയിട്ടുണ്ട്. സകലവിധ ദുഷിച്ച മതങ്ങളും തത്വചിന്തകളും ഇന്നവിടെ തമ്പടിച്ചിട്ടുണ്ട്. ഇന്നത് സത്യനഗരമല്ല എന്ന് ചുരുക്കം. യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, ഞാൻ സിയോനിലേക്ക് മടങ്ങി വന്ന് യെരുശലേമിന്റെ മധ്യ വസിക്കും, യെരുശലേമിന് സത്യനഗരം എന്ന് പേർ പറയും. യെരുശലേം ഭൂമിയുടെ തലസ്ഥാനമാകും എന്ന് നേരത്തെ യെശയ്യാവ് വ്യക്തമാക്കിയിരുന്നു. യെശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദയെയും യെരുശലേമിനെയും പറ്റി ദർശിച്ച വചനം. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും, സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. സക്രിയാവ് ഇവിടെ അന്ത്യനാളുകളിലേക്ക് നോക്കി ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അവർ അവരുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്നു. ദൈവം അവരെ ഒരു പരിധിവരെ അനുഗ്രഹിച്ചും ഇരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ മടങ്ങിവരവെല്ലാം ഭാവിയിൽ സംഭവിക്കുവാനുള്ളതിൻ്റെ ഒരു ഹ്രസ്വരൂപം മാത്രമാകുന്നു. ഒരു ആചാരക്രമത്തിലോ ആരാധനാക്രമത്തിലോ കർമാനുഷ്ഠാനങ്ങളിലോ ഒന്നും അധിഷ്ഠിതമല്ലാത്ത മഹത്വപൂർണമായ ഒരു ഭാവി ദിനം വരുന്നു. അന്ന് ഈ പറഞ്ഞതുകൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ആരും കരുതുകയില്ല. തുള്ളിയത് കൊണ്ടോ ചാടിയത് കൊണ്ടോ ഊരുണ്ടത് കൊണ്ടോ നീണ്ട മൈലുകൾ ചുമടും ചുമന്ന് നടന്നതുകൊണ്ടോ ചെറിയ വളയത്തിൽ കൂടി ചാടിയത് കൊണ്ടോ ദൈവം പ്രസാദിക്കുമെന്ന് ആരും അന്ന് കരുതുകയില്ല. ദൈവം പറയുന്നു, മനുഷ്യന്റെ ഹൃദയം അത്രേ രൂപാന്തരപ്പെടേണ്ടത്. അവൻ ഈ ജനത്തിന്റെ ഹൃദയം രൂപാന്തരപ്പെടുത്തുവാൻ പോകുന്നു എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം യെരുശലേമിൽ നിന്നും പുറപ്പെടും, അതിനെ സത്യനഗരം എന്ന് വിളിക്കപ്പെടും. തന്റെ പ്രവചനത്തിൽ യെശയ്യാ ദീർഘദർശി അത് തന്നെയാണ് പറഞ്ഞത്. 2:3 ഉള്ള വാക്യങ്ങൾ നാം കാണുന്നു. പക്ഷേ നാം ആ സ്ഥിതിയിൽ ഇതുവരെ എത്തിയിട്ടില്ല. നമ്മുടെ കൈവശമുള്ള ആയുധങ്ങൾ ഒന്നും നശിപ്പിക്കാറായിട്ടില്ല. ഒക്കെ തയ്യാറായി തന്നെ ഇരുന്നു കൊള്ളട്ടെ. ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ അതൊക്കെ ആവശ്യമായി വരുന്നത് എപ്പോഴാകുന്നു എന്ന് താങ്കൾക്കറിയില്ല. എന്നിരുന്നിട്ടും ഒരു ദിവസം വരുന്നു, അന്ന് യെരുശലേമിന് സത്യനഗരമെന്നും സൈന്യങ്ങളുടെ യഹോവയുടെ പർവ്വതത്തിന് വിശുദ്ധ പർവ്വതം എന്നും പേർ പറയും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ സക്കരിയാവ് 1000 ആണ്ട് വാഴ്ചയിലെ രാജ്യത്തിന്റെ കാര്യം അത്രേ പറയുന്നത്. അത് ഇനിയും ഭാവിയിലാണല്ലോ. 8:4 നാം വായിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനിയും യെരുശലേമിന്റെ വീഥികളിൽ വൃദ്ധന്മാരും വൃദ്ധമാരും ഇരിക്കും. വാർദ്ധക്യ നിമിത്തം ഓരോരുത്തൻ കയ്യിൽ വടി പിടിക്കും. വാർദ്ധക്യത്തിൽ എത്തിയിട്ടുള്ളവർക്ക് ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു സ്ഥലമായി യെരുശലേം തീരും. ആരും വിശ്രാന്തി ഭവനിലേക്കും വൃദ്ധമന്ദിരങ്ങളിലേക്കും ഒന്നും പോകേണ്ടതില്ല എന്ന് ചുരുക്കം. എത്ര നല്ലതായി കരുതുന്ന സ്ഥലങ്ങളിൽ പോലും ഇതുപോലുള്ള സ്ഥലങ്ങൾ അത്ര രസകരമല്ലാന്നോ? ബുദ്ധിമുട്ടേറിയ അവസ്ഥയാകും അവിടെ കാണുന്നത്. പക്ഷേ ഭാവിയിൽ യെരുശലേമിൽ അതിന്റെ ആവശ്യം ഉണ്ടാകില്ല എന്നത് നല്ല കാര്യമത്രേ. സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്ത് ഇന്നുള്ളതിൽ നിന്നും ഈ പറഞ്ഞ സാഹചര്യത്തിന് മാറ്റമുണ്ടാകുമെന്ന് ചുരുക്കം. വാർദ്ധക്യത്തിൽ എത്തിയിട്ടുള്ളവർ സുരക്ഷിതരും സന്തുഷ്ടരും ആയിരിക്കുന്ന ഒരു സ്ഥാനം ആയിരിക്കും യെരുശലേം. 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, നഗരത്തിന്റെ വീഥികൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ട് നിറഞ്ഞിരിക്കും, അവർ അതിന്റെ വീഥികളിൽ കളിച്ചുകൊണ്ടിരിക്കും. ഇത് വായിച്ചിട്ട് തോന്നുന്നില്ലേ, അന്നവർക്ക് മോട്ടോർ വണ്ടികളൊന്നും കാണില്ല എന്ന്. അല്ലെങ്കിൽ പിന്നെ വീഥികളിൽ കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ അർത്ഥം അന്ന് നമുക്ക് ശബ്ദം കൊണ്ടും അഴുക്കുകൊണ്ടും ഉള്ള മലിനീകരണത്തെ പേടിക്കേണ്ടതില്ല. ഇന്നത്തെ പട്ടണങ്ങളിൽ ഇതെന്തൊരു വലിയ പ്രശ്നമാണെന്നറിയാമോ? പലപ്പോഴും ഗ്രാമങ്ങളിൽ പാർക്കുന്ന പലർക്കും ഇതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. നിങ്ങൾ ചില പട്ടണങ്ങളിൽ ചെന്നിറങ്ങുമ്പോൾ കണ്ണ് എരിയുന്നതായി തോന്നും. അത്ര മലിനീകരണമാണ്. ശബ്ദമലിനീകരണം, അതുപോലെ തന്നെ പുക, പൊടി. അതുകൊണ്ട് എന്തെല്ലാം രോഗങ്ങളാണ് മനുഷ്യൻ വരുത്തി വെക്കുന്നതെന്നറിയാമോ? ഗ്രാമങ്ങളിൽ പാർത്ത് ശുദ്ധമായി ശ്വസിക്കുവാൻ കഴിയുന്നവർ വാസ്തവത്തിൽ ഭാഗ്യവാന്മാരാണ്. ഇവിടെ പറയുന്നു, അന്ന് അതെ യെരുശലേമിൽ കാറും ഒന്നും ഉണ്ടാകില്ല. യെരുശലേമിന്റെ തെരുവീഥികൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ട് നിറഞ്ഞിരിക്കും. അവരുടെ കളിസ്ഥലമായിരിക്കും തെരുവീഥികൾ. ഈ 2 വാക്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് യെരുശലേം വൃദ്ധജനങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ഒരു സ്ഥലമാകുന്നു പോലും. അന്നവർ തലമുറകളുടെ വിടവ് എന്ന പ്രശ്നം അഭിമുഖീകരിക്കില്ലായിരിക്കും. വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും ഉള്ളത് കുഞ്ഞുങ്ങൾക്ക് ഒരനുഗ്രഹമാണ്. ആരോ പറയുണ്ടായി, അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും പേരക്കിടാങ്ങൾ ടോണിക്ക് പോലെ ആകുന്നു എന്ന്. അത് നല്ലതല്ലേ? അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും അടുത്ത് കൊച്ചുകുട്ടികൾ കളിക്കുന്നത് ശ്രദ്ധിച്ചാൽ വലിയ രസമായി തോന്നും. കുഞ്ഞുങ്ങൾക്ക് വളരെയേറെ സ്നേഹം അനുഭവിക്കുവാൻ കഴിയുന്ന സ്ഥലമാകുന്നു വല്യപ്പച്ചനും വല്യമ്മച്ചിയും. സഹസ്രാബ്ദ വാഴ്ചയിലെ വളരെ മനോഹരമായ ഒരു ചിത്രമാകുന്നു നമുക്കിവിടെ ലഭിക്കുന്നത്. ആ ഭാവി സമയത്ത് യെരുശലേം ഭൂമിയുടെ തലസ്ഥാനമായിരിക്കും. ക്രിസ്തു ആയിരിക്കും അവിടെ ഭരിക്കുന്നത്. സഭ മധ്യാകാശത്തിൽ പുതിയ യെരുശലേമിലായിരിക്കും ആ അവസരത്തിൽ. ഇപ്പോൾ ചിലർ പറയുന്നുണ്ടാകും, ആഹാ, ഞാൻ ചിന്തിച്ച സഭ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുമെന്ന്. അതെ, സഭ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കും എന്ന് തിരുവചനം ഉറപ്പായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കരുതുന്നത് ക്രിസ്തു 2 സ്ഥാനത്തും മാറി മാറി കാണുമെന്നത്രേ. ഇന്നുള്ളതുപോലെ വഴിയിൽ തടസ്സങ്ങളൊന്നും അന്ന് കാണില്ല. നോക്കിയിരിക്കുന്ന സമയത്തിനുള്ളിൽ പുതിയ യെരുശലേമിലും ഭൂമിയിലെ യെരുശലേമിലും എത്തുവാൻ ക്രിസ്തുവിന് പ്രയാസമുണ്ടാകില്ലല്ലോ. അതുകൊണ്ട് ഈ ചിന്ത ഒരു പ്രശ്നമായി കരുതേണ്ടതല്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ ഭൂമിയെ നീതിയോടും നേരോടും ഭരിക്കുവാൻ ക്രിസ്തു വീണ്ടും വരുന്നു. ഇന്നത്തെ സകല അസന്തുഷ്ടികളും മാറി അവനോടൊപ്പം നിത്യകാലം വാഴുന്നതാണ് ഏതൊരു മനുഷ്യന്റെയും പ്രത്യാശ. ജീവവചനം വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഓരോ ഓരോ സിദ്ധാന്തങ്ങൾ തകർന്നടിഞ്ഞ് മൺമറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സന്ദേശം ആയിരങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് നൂറ്റാണ്ടുകളിലൂടെ സത്യമെന്ന് സത്യമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. നാം ഈ സത്യത്തിന് നേരെ കണ്ണടച്ച് നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കുവാൻ ഒരിക്കലും ശ്രമിക്കരുത്. നാം നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദൈവഹിതപ്രകാരം ജീവിപ്പാൻ, ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം.